بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വക്കുല്ല ദലാലത്തിൻ ഫിന്നാർ. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിന്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഈയൊരു അനുഗ്രഹീത വേദിയിൽ, അനുഗ്രഹീത സമയം, നമ്മളിവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അല്ലാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്ന, അത്യുത്തമ നാമങ്ങൾ, അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അല്ലാഹുവിൻ്റെ അൽ വഹാബ് എന്ന തിരുനാമത്തെക്കുറിച്ചാണ്. അല്ലാഹുവിന് അൽ വഹാബ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ മൂന്നിടത്ത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അൽ വഹാബ് എന്ന അല്ലാഹുവിന്റെ നാമം തേടുന്നതും അർത്ഥമാക്കുന്നതും പ്രതിഫലമോ പകരമോ കാംക്ഷിക്കാതെ, പ്രത്യുപകാരം തേടാതെ ദാനം നൽകുന്നവൻ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ വഹാബ് എന്ന നാമത്തെക്കുറിച്ച് ഷൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വകദാലികൽ വഹാബ് മിൻ അസ്മാഇഹി فانظر مواهبه مدى الأزمان أهل السماوات العلا والأرض عن تلك المواهب ليس ينفكان. അല്ലാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ് അൽ വഹാബ് എന്നുള്ളത്. കാലഘട്ടങ്ങളായി, കാലാന്തരങ്ങളായി അല്ലാഹു അരുളുന്ന, ചൊരിയുന്ന അവന്റെ ദാന വായ്പകളിലേക്ക് നീ ഒന്ന് കണ്ണോടിക്ക്. വാനങ്ങളിലുള്ളവർ, ഭൂമിയിലുള്ളവർ എല്ലാം അല്ലാഹുവിന്റെ ദാനങ്ങളിൽ നിന്നൊരിക്കലും ഒഴിവല്ല മുക്തരല്ല എന്ന് ഇവിടെ ഇബ്നുൽ ഖയ്യിം പറയുകയാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ പകരമോ പ്രത്യുപകാരമോ പ്രതിഫലമോ ഒന്നും കാംക്ഷിക്കാതെ അരുളുന്നവനും ഏകുന്നവനും ദാനം നൽകുന്നവനുമാണ്. യഥേഷ്ടം അരുളുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഈ ഒരർത്ഥം വഹാബ് എന്ന നാമത്തിന് ഉള്ളതായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദാനങ്ങൾ അത് വ്യത്യസ്ത നിലക്കാണ്, അതിന് വിവിധ ഇനങ്ങളാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചും ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, വവഹബ്ന ലഹും മിർ റഹ്മതിന വജഅൽന ലഹും ലിസാന സിദ്ഖിൻ അലിയ. വവഹബ്ന ലഹും, നാം അവർക്ക് ദാനമായി നൽകി. അവിടെ വഹബ് എന്നാ പ്രയോഗിച്ചത്, വഹബ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് വഹാബ് എന്നുള്ള നാമം. നാം അവർക്ക് ദാനമായി നൽകി നമ്മുടെ കാരുണ്യത്തിൽ നിന്ന് എന്നാണ്. അങ്ങനെ വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ, അവർക്ക് നാം ഉന്നതമായ സൽകീർത്തി ഉണ്ടാക്കിക്കൊടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ കാരുണ്യം ദാനമായി നൽകി എന്നാണ്. അള്ളാഹു അവർക്ക് ഉന്നതമായ സൽകീർത്തി നേടിക്കൊടുത്തു എന്ന് പറയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദാനം അവൻ അവന്റെ കാരുണ്യത്തിൽ നിന്ന് അരുളുമെന്ന് നൽകുമെന്ന് ഈ വചനം നമ്മളെ അറിയിക്കുകയാണ്. ഇതേപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചും മറ്റും പറഞ്ഞപ്പോൾ പറഞ്ഞു, വവഹബ്ന ലഹു മിർ റഹ്മതിന അഖാഹു ഹാറൂന നബിയ. സൂറത്ത് മറിയമിൽ, വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ വനാദൈനാഹു മിൻ ജാനിബി ത്തൂരിൽ ഐമനി വഖർബനാഹു നജിയ വവഹബ്ന ലഹു മിർ റഹ്മതിന അഖാഹു ഹാറൂന നബിയ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് സ്മരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിശേഷണങ്ങൾ പറയാണ്. എന്നിട്ട് പറയാണ് വവഹബ്ന ലഹു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം ദാനമായി നൽകി. മിർ റഹ്മത്തിന, നമ്മളുടെ കാരുണ്യത്താൽ അല്ലെങ്കിൽ നമ്മുടെ കാരുണ്യത്തിൽ നിന്ന്. അഖാഹു ഹാറൂന നബിയ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തന്റെ സഹോദരൻ ഹാറൂനെ നബിയായി നൽകി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പകരമൊന്നും കാംക്ഷിക്കാതെ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ദാനമേകുന്നവരാണ്. അതാണ് വഹാബ് എന്ന അള്ളാഹുവിന്റെ നാമം അർത്ഥമാക്കുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിൽ നിന്നുള്ള ഹിബത്താണ്, ദാനമാണ് എന്നുള്ളത് ഈ വചനങ്ങൾ നമ്മളെ അറിയിക്കുകയാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ദാനമായി ഹിബത്തായി സന്താനങ്ങളെ കനിയുന്നവനാണ്. ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കുറെ പാഠങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു വിഷയമാണ്. അള്ളാഹു പറയാണ്, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുക്കൂർ ഔ യുസവ്വിജുഹും ദുക്രാനൻ വഇനാസ വയജ്അലു മൻ യശാഉ അഖീമ ഇന്നഹു അലീമുൻ ഖദീർ. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയുമെല്ലാം ഉടമസ്ഥതയും ആധിപത്യവും അള്ളാഹുവിന് മാത്രമാകുന്നു. അപ്പൊ ഈ ഉലകത്തിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാകുന്നു. യഖ്ലുഖുമാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പടക്കുന്നു. എന്നിട്ട് പറയാണ് യഹബു ലിമൻ യശാഉ ഇനാസ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ ദാനമായി നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുക്കൂർ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ ദാനമായി നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ, അല്ലെങ്കിൽ അല്ലാഹു ആൺ പെൺ മക്കളെ അവനുദ്ദേശിക്കുന്നവർക്ക് ഇടകലർത്തി നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, അല്ലാഹു അവനുദ്ദേശിക്കുന്നവർക്ക് വന്ധ്യത നിശ്ചയിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ വിഷയങ്ങൾ ഉണർത്തുകയാണ്. വാനങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം ഉടമസ്ഥതയും ആധിപത്യവും അല്ലാഹുവിന് മാത്രമാണ്. അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അത്യുദാരനാണ്, ദാനശീലനാണ്, അവൻ ദാനമായി പേകുന്നവനാണ്. പകരമൊന്നും കാംക്ഷിക്കാതെ, പകരമൊന്നും പ്രതീക്ഷിക്കാതെ, പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ അല്ലാഹു കനിയുന്നവനാണ്. അല്ലാഹു എങ്ങനെ കനിയുന്നു? ഈ ആയത്തിൽ പറയുന്നത് യഹബു ലിമൻ യശാഉ ഇനാസ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ ദാനമായി നൽകുന്നു. അപ്പൊ അല്ലാഹു വഹാബാണ്, വഹാബായ അല്ലാഹുവിന്റെ ഹിബത്താണ് പെൺമക്കൾ, അല്ലാഹുവിന്റെ ദാനമാണ് പെൺമക്കൾ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ ദാനമായി നൽകുന്നു. പിന്നെ പറയുന്നത് വയഹബു ലിമൻ യശാഉ ദുക്കൂർ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ ദാനമായി നൽകുന്നു. അല്ലാഹു പെൺമക്കളെയാണ് ആദ്യം പറഞ്ഞത്, പിന്നെയാണ് ആൺമക്കളെ പറഞ്ഞത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ, ചിലർക്ക് അല്ലാഹു ആൺ പെൺമക്കളെ ഇടകലർത്തി നൽകും. ചിലർക്ക് ആൺമക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് പെൺമക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ആണും പെണ്ണും കുട്ടികളുണ്ടാവും. ചിലരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അറിവിന്റെ തേട്ടത്താൽ, യുക്തിയുടെ തേട്ടത്താൽ, നീതിയുടെ തേട്ടത്താൽ ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വന്ധ്യതയേകും. അപ്പൊ ഇവിടെ അല്ലാഹു ദാനമായി നൽകുന്നതിനെ കുറിച്ച് പറയുന്നു, വഹാബായ അല്ലാഹുവിന്റെ ഹിബത്ത് പറയാണ് ആൺമക്കൾ പെൺമക്കൾ. അതുകൊണ്ട് തന്നെ പെൺമക്കൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ആരും അലവസരപ്പെടേണ്ടതില്ല. ആൺമക്കൾ മാത്രമാണെന്നതിന്റെ പേരിൽ ആരും അലവസരപ്പെടേണ്ടതില്ല. എല്ലാം അല്ലാഹുവിന്റെ ദാനമാണെന്ന് അംഗീകരിച്ച് വഹാബായ അല്ലാഹുവിന്റെ ഹിബത്താണിത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എല്ലാം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഇന്ന് നമ്മൾ ഖുത്ബയിൽ കേട്ടതുപോലെ ജാഹിലിയത്തിൽ പെൺമക്കളാണ് എന്ന് പറഞ്ഞാൽ അലവസരപ്പെടുമായിരുന്നു, മുഖം ചുളിക്കുമായിരുന്നു, മുഖം കറുപ്പിക്കുമായിരുന്നു, മനസ്സ് നിറയെ പകയും വെറുപ്പും പ്രയാസവും കൊണ്ട് നടക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഒരു ജാഹിലിയത്തിൽ ഒരു പെണ്ണ് പ്രസവിച്ചു, ഭർത്താവിന്റെ പേര് വിളിപ്പേര് അബൂ ഹംസ എന്നായിരുന്നു. പ്രസവിച്ചു നോക്കുമ്പോ പെൺകുട്ടിയാണ്. അപ്പൊ ഗൃഹനാഥൻ ഭർത്താവ് വീട്ടിക്ക് വരൂല, പിന്നെ ഈ സ്ത്രീ പ്രസവിച്ചു കിടക്കാണ്, ഇയാള് വീട്ടിക്ക് വരൂല, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അന്തി ഉറങ്ങും. അപ്പൊ ആ പെണ്ണ് പാടി എന്നാണ് വളരെയധികം വിഷമിച്ച് കുണ്ഠിതപ്പെട്ട് പാടിയത്, മാലി അബി ഹംസത്തലായ തീന യദുല്ലു ഫിൽ ബൈത്തിൽ ലദീ യലീന ഗദ്ബാന അല്ലാ നലിദൽ ബാനീന തല്ലാഹി മാ ദാലിക ഫി ഐദീന വ ഇന്നമാ നഖുദു മാ ഉഅതീന വനഹ്നു കൽ അർളി ലിസാരിഈന. അവർ പറയാണ് എന്താറിയോ, മാലി അബി ഹംസ, അബൂ ഹംസക്ക് എന്ത് പറ്റി? ഭർത്താവിനെ കുറിച്ച് പറയാം, ലായത്തീന, ഭർത്താവ് വീട്ടിക്ക് വരുന്നില്ല, എന്ത് പറ്റി അയാൾക്ക്? യദില്ലു ഫിൽ ബൈത്തിൽ ലദീ യലീന, അയലോക്കത്ത് വന്നിട്ടാണ് രാത്രി കടന്നുറങ്ങുന്നത്, അവിടെയാണ് കഴിച്ചു കൂട്ടണത്. ഗദ്ബാൻ അല്ലാ നലിദൽ ബനീന, ആൺകുട്ടികളെ പ്രസവിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് ദേഷ്യത്തില. തല്ലാഹി മാ ദാക ഫി ഐദീന, അല്ലാഹുവാണേ സത്യം, ആണിനെ പ്രസവിക്ക, പെണ്ണിനെ പ്രസവിക്ക എന്നുള്ളത് നമ്മൾ കൈകൾ ഉടമപ്പെടുത്തിയതല്ല. പെണ്ണുങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ആണിനെ പ്രസവിക്ക, പെണ്ണിനെ ഉദ്ദേശിക്കുമ്പോൾ പെണ്ണിനെ പ്രസവിക്ക, ഇത് പറ്റൂല, നമ്മളുടെ കയ്യിലുള്ള സംഗതിയല്ല ഇത്. വൈനമാ നഖുദുമാ ഉഅതീന, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണോ നൽകപ്പെട്ടത് അത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. വനഹ്നുകൽ അർളി ലിസാരിഈന, നമ്മൾ കൃഷി ഇറക്കുന്നവർക്കൊരു ഭൂമി പോലെയാണ്, നമ്മളിൽ എന്താണോ കൃഷി ഇറക്കുന്നത് അതാണ് നമുക്ക് പ്രസവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്തിനാണ് അബൂ ഹംസ ദേഷ്യപ്പെട്ട് അയലോക്കത്ത് പോയിട്ട് പാർക്കുന്നത്, പരീക്ക് വന്നൂടെ എന്ന് ഈ സ്ത്രീ ചോദിക്കണം. പറഞ്ഞു വരുന്നത് എന്താ, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹാബാണ്, അവന്റെ ഹിബത്ത് ദാനമാണ് മക്കൾ. ചിലർക്ക് അല്ലാഹു പെണ്ണിനെ കൊടുക്കും, ചിലർക്ക് അല്ലാഹു ആണിനെ കൊടുക്കും, ചിലർക്ക് ആണിനും പെണ്ണിനും കലർത്തി കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ നമ്മളെ ഉത്ബോധിപ്പിക്കണം, ഈ ആയത്തിൽ ഉത്ബോധിപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ വഹാബായ അള്ളാഹുവിന്റെ ഹിബത്ത് ഔദാര്യമാണിത് എന്ന് പറഞ്ഞ് മക്കളാണായാലും പെണ്ണായാലും നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിയറ ആലാമുൻ നുബലയിൽ ഇമാം ദഹബി രേഖപ്പെടുത്തുക, ഫാത്തിമ കുട്ടിയുണ്ടായി. കുട്ടിയുണ്ടായപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞ് ഖദീജ പ്രസവിച്ചു, പെൺകുട്ടിയാണ്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറയാണ്, റൈഹാന അശുമുഹ, റൈഹാന എന്നാണ് എന്താ, ആ എനിക്ക് സുഗന്ധമാണ്. അശുമുഹ, ഞാൻ അതിനെ നാറ്റി ചുംബിക്കും. വരിസ്കുഹ അലല്ലാ, ഉപജീവനം അത് അള്ളാഹുവിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഹ്ലാദിക്കുകയുണ്ടായി എന്നാണ്. എപ്പോ ഫാത്തിമ കുട്ടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള, പിന്നെ ഖദീജ റളിയല്ലാഹു തആലാന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളത് അറിഞ്ഞപ്പോ അങ്ങനെ ഫാത്തിമ എന്ന് പേരിട്ട് അസ്സഹറ എന്ന സ്ഥാനപ്പേര് നൽകി, ഉമ്മു അബീഹ എന്ന വിളിപ്പേര് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞിനെ ആദരിച്ചത് നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ ഹിബത്താണ് എന്ന് പറഞ്ഞ് നമ്മൾ മക്കളെ സ്വീകരിക്കണം, ഹൃദയ വിശാലതയിൽ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. വഹാബായ അള്ളാഹുവിന്റെ ഔദാര്യമാണ് നമുക്ക് മക്കൾ എന്നുള്ളതാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതി വിശേഷം ഉണ്ടായി, മക്കൾ പോലും നഷ്ടപ്പെട്ടു എന്ന് തഫ്സീറുകളിൽ കാണാം. വദ്കുർ അബ്ദന അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്. വദ്കുർ അബ്ദന അയ്യൂബ്, നമ്മുടെ ദാസനായ അയ്യൂബിന്റെ ചരിത്രം നിങ്ങൾ സ്മരിക്കണം. എന്താ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം? ഇദ് നാദാ റബ്ബഹു, അദ്ദേഹം റബ്ബിനോട് ദുആ ചെയ്ത സന്ദർഭം. അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്, ശൈത്താൻ പീഡനമുറകൾ കൊണ്ടും അവശത കൊണ്ടും എന്നെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം അള്ളാഹുവോട് ആവലാതിപ്പെട്ടത്. അഥവാ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് വലിയ ദീനം, രോഗം പിടിപെട്ടു, ശരീരത്തിൽ സൂചി കുത്താനിടയില്ല, അവിടൊക്കെ രോഗം അദ്ദേഹത്തെ പരീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഷെയ്ത്താൻ ഇതുകൊണ്ട് ജനങ്ങളിൽ കളിച്ചു. എന്താ ഷെയ്ത്താൻ ജനങ്ങളിൽ കളിച്ചത്? അയ്യൂബ് നബിയല്ല, വ്യാജം പറയാണ്, കള്ളം പറയാണ്, നബിയാണ് എങ്കിൽ ഇങ്ങനത്തെ ഒരവസ്ഥ വരുമോ എന്ന് പറഞ്ഞു വരുത്തി. ദാവൂദ് നബിക്ക് നുബൂവത്ത്, ഖിലാഫത്ത്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നുബൂവത്ത്, ഖിലാഫത്ത്, എല്ലാവർക്കും എന്താണ്, ഇങ്ങനെയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണെന്ന് പറയുന്നു, പക്ഷേ ദീനം മൂത്ത് പ്രയാസപ്പെട്ട് ഇങ്ങനൊരവസ്ഥ. അതുകൊണ്ട് വ്യാജവാദിയാണ്, പ്രവാചകനല്ല എന്ന് പറഞ്ഞ് ഷെയ്ത്താൻ എന്ത് ചെയ്തു, ആളുകൾക്കിടയിൽ പ്രചണ്ഡമായ പ്രചരണം നടത്തിയപ്പോൾ അത് വലിയ കഷ്ടതയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്, പീഡനങ്ങൾ കൊണ്ട് അവശത കൊണ്ട് ഷെയ്ത്താൻ എന്നെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ രോഗത്തിനുള്ള, ദീനത്തിനുള്ള ചികിത്സയും മറ്റും നിശ്ചയിച്ച് ഉർഖുദു ബിരിജ്ലിക ഹാദാ മുഖ്തസലുൻ ബാരിദുൻ വശറബ് വവഹബ്നാ ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിന്നാ വദിക്റാ ലിഉലിൽ അൽബാബ്. അദ്ദേഹത്തിന്റെ ദീനം മാറാനുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളിൽ കുറെ വിഷയങ്ങൾ വിശദീകരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞു, വർക്കുദു ബിരിജ്ലിക്, അയ്യൂബ് നിങ്ങൾ നിങ്ങളുടെ കാലുകൊണ്ട് തല്ലുക. ഹാദാ മുഖ്തസലും ബാരിദുൻ വശറാബ്, നിങ്ങൾക്കുള്ള കുടിനീരും അതേപോലെ തന്നെ തണുത്ത സ്നാനജലവും ഇതാ എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് ആവശ്യമായ ജലം ഒഴുക്കിയതുമായി ബന്ധപ്പെട്ട് പറയാണ്. ഏതായാലും എന്നിട്ട് പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നഷ്ടമായ അദ്ദേഹത്തിന്റെ സ്വന്തക്കാരെ, വമിസ്ലഹും മഅഹും, ആ സ്വന്തക്കാരോടൊപ്പം അത്ര തന്നെ വേറെയും സ്വന്തക്കാരെ, വവഹബിൻ, അള്ള പറയാണ് നാം ദാനമായി നൽകി, ഹിബത്തായി നൽകി എന്നാ പറഞ്ഞത്. റഹ്മത്തൻ മിന്ന, അത് നമ്മളിൽ നിന്നുള്ള കാരുണ്യമായിട്ടാണ് നാം നൽകിയത് എന്ന് അള്ളാഹു പറയണം. അപ്പൊ ഇവിടെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ബന്ധുക്കൾ നഷ്ടായി, മക്കൾ നഷ്ടായി, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൽ നിന്നുള്ള ഹിബത്തായി, ദാനമായി, വവഹബ്നാ ലഹു നാം അദ്ദേഹത്തിന് ദാനമായിട്ട് നൽകി എന്നാണ്. അഹ്ലഹു വമിസ്ലഹു മഅഹു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല വഹാബൻ. വഹാബ് എന്ന് പറഞ്ഞാൽ ഹിബത്ത്, യഥേഷ്ടം നൽകുന്നവൻ എന്നാണ്. പകരമോ പ്രതിഫലമോ പ്രത്യുപകാരമോ ഒന്നും കാംക്ഷിക്കാതെ ദാനമരുള്ളവൻ, ദാനവായ്പ നൽകുന്നവൻ എന്നാണ് വഹാബ് എന്നുള്ളത് അർത്ഥമാക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റഹ്മത്തിൽ നിന്ന് കനിയും. അത് അല്ലാഹു സുബ്ഹാനഹു വതആല സന്താനമായി ബന്ധുക്കളായി അല്ലാഹു സുബ്ഹാനഹു വതആല അരുളും. അല്ലാഹുവിന്റെ ദാനവായ്പിന് ഒരു ഇനമാണ് സന്താനങ്ങളെ നൽകുക, ബന്ധുക്കളെ നൽകുക എന്നുള്ളത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, വവഹബ്ന ലി ദാവൂദ സുലൈമാൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. വവഹബ്ന ലി ദാവൂദ്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം ഹിബത്തായി നൽകി, ദാനമായി നൽകി. അവിടെ വഹബ്ന എന്ന് തന്നെ പ്രയോഗിച്ചത്, വഹാബായ അള്ളാഹുവിന്റെ വഹബ് ദാനം. ആരാ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ആരെയാ നൽകിയത്? സുലൈമാനെ നൽകി, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ. അപ്പൊ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മകൻ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹുവിന്റെ ഹിബത്ത് ദാനമായി നൽകി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ വവഹബ്ന ലഹു ഇസ്ഹാഖ് വയാഖൂബ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം ഇസ്ഹാഖിനെയും യാക്കൂബിനെയും വഹബിന എന്നാ പ്രയോഗിച്ച്, വഹാബായ അള്ളാഹു അവൻ ദാനമായിട്ട് നൽകി എന്നാണ് പറയുന്നത്. ആ വിഷയം ഇൻഷാല്ലാ ഒന്നുകൂടി നമുക്ക് ഇവിടെ തുടർന്ന് വരും. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല യഥേഷ്ടം ഹിബത്ത് ദാനമുള്ളവനാണ്, യഥേഷ്ടം ദാനം കനിയുന്നവൻ എന്ന അർത്ഥത്തിലാണ് വഹാബ് എന്നുള്ളത്. അത് സ്വന്തക്കാരായി, ബന്ധുക്കളായി, സന്തതികളായി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും എന്നതിന്റെ ഏതാനും ചരിത്രങ്ങളാണ് ഈ ആയത്തുകളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല നുബുവത്തും അതേപോലെ തന്നെ റിസാലത്തും വേദഗ്രന്ഥവുമൊക്കെ അവന്റെ ഹിബത്ത് ദാനമായി അള്ളാഹു അരുളുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിനെ കളവാക്കി, റിസാലത്തിനെ കളവാക്കി. എന്നിട്ട് അവർ കളവാക്കി പറഞ്ഞ വർത്തമാനങ്ങളിൽ ഒരു വർത്തമാനം, ഞങ്ങൾ ഖുറൈശി കൂട്ടങ്ങൾ, പ്രമാണികൾ, പ്രധാനികൾ ഇവിടെ ഉണ്ടായിരിക്കെ മുഹമ്മദിനാണോ അള്ളാഹു റിസാലത്ത് കൊടുത്തത്, നുബുവത്ത് കൊടുത്തത്? അത് പ്രമാണിമാർക്കും പ്രധാനികൾക്കും പറഞ്ഞതാണ്, എങ്ങനെ മുഹമ്മദിന് കൊടുത്തു എന്ന് അവര് പറയാൻ തുടങ്ങി. ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച വചനങ്ങൾ നമുക്കിപ്രകാരം വായിക്കാം. എന്താ അള്ളാഹു പറഞ്ഞത്? വാജിബു അൻജാഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ് അജഅല ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് وانطلق الملأ منهم ان امشوا واصبروا على الهتكم ان هذا لشيء يراد ما سمعنا بهذا في المله الاخره ان هذا الا اختلاق انزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب عندهم خزائن رحمه ربك العزيز الوهاب
الله سبحانه وتعالى ഞാൻ പറഞ്ഞ ആ സന്ദർഭത്തിലാണ് ഈ ആയത്തുകൾ ഇറക്കുന്നത്. ഈ സന്ദർഭങ്ങളെ ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ അടുക്ക വിഷയത്തിൽ അബൂജഹലും അൽ ആസ് ഇബ്നു വായിലും അൽ അസ്വദ് ഇബ്നുൽ മുത്തലിബും അൽ അസ്വദ് ഇബ്നു അബ്ദ് യഹൂസും മറ്റും ഒരു മീറ്റിംഗ് കൂടി. എന്നിട്ട് അവർ അബൂ താലിബിനെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ അബൂ താലിബിന്റെ അടുക്കിലേക്ക് ഇവർ അന്ന് അടിച്ചെന്ന്. എന്നിട്ട് അബൂ താലിബിനോട് പറഞ്ഞ്, യാ അബാ താലിബ് അൻത കബീറുന വ സയ്യിദുന. അബൂ താലിബ്, നിങ്ങളിൽ ഞങ്ങളെ കാരണവരാ, നിങ്ങൾ ഞങ്ങളുടെ നേതാവുമാണ്. അതുകൊണ്ട് ഫൻസിഫ്ന മിൻ ഇബ്നി അഖിക് ഫമുർഹു ഫലിയക്കുഫ് അൻ ശതിമി ആലിഹതിന വ നദ്ഉഹു വ ഇലാഹു. അതുകൊണ്ട് നിന്റെ താങ്കളുടെ സഹോദര പുത്രൻ അഥവാ അബൂ താലിബിന്റെ സഹോദരൻ അബ്ദുള്ളാന്റെ പുത്രനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മുഹമ്മദിനോട് അല്പം മിതത്വം പാലിക്കാൻ പറയണം. ഞങ്ങളുടെ ആരാധ്യന്മാരെ മുഹമ്മദ് ചീത്ത പറയണത് നിർത്തണം. ഞങ്ങൾ മുഹമ്മദിനെ വിട്ടേക്കാം, മുഹമ്മദിന്റെ ഇലാഹിനെയും ഞങ്ങൾ വിട്ടേക്കാം, ഞങ്ങളൊന്നിനും കൈകാര്യം ചെയ്യാനൊന്നുമില്ല എന്ന് ഇവര് അബൂ താലിബിനോട് പറഞ്ഞു. അപ്പൊ അബൂ താലിബ് റസൂലുള്ളാന്റെ അടുക്കലേക്ക് ആളെ വിട്ട് റസൂലുള്ളാനെ വരുത്തി. അപ്പൊ അബൂ താലിബ് റസൂലുള്ളാനോട് പറഞ്ഞു, യബ്ന അഖി ഹൗലായി മശീഖത്തു ഖൗമിക് വസറാതഹു, മുഹമ്മദ് നിന്റെ സമൂഹത്തിൽ ഇവര് കാരണവന്മാരാണ്, ഈ വന്നിരിക്കണവര് ഇവര് പ്രമാണിമാരുമാണ്, നേതാക്കന്മാരുമാണ്. അവരുടെ ആരാധ്യന്മാരെ ചീത്ത പറയുന്നത് നിർത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാ അവര് നിന്നെ ഒന്നും ചെയ്യൂല, നിന്റെ ഇലാഹിനെ ഒന്നും ചെയ്യൂല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനോട് പറഞ്ഞു, യാ അം പിതൃവ്യ അഫല അദുഉഹും ഇലാ മാ ഹുവ ഖൈറുൽ ലഹും, ഞാൻ അവരെ അവർക്ക് ഗുണകരമായ കാര്യത്തിലേക്ക് വിളിക്കട്ടെ. അപ്പൊ അബൂ താലിബ് ചോദിച്ചു, ഇലാ മാ തദുഉഹും, ഏത് കാര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനോട് പറഞ്ഞു, അദുഉഹും ഇലാ ബി ഐ യതകല്ലമു ബികലിമ തദീനു ലഹും ബിഹൽ അറബ് വ യംലികുഹും ബിഹൽ അജം, ഞാൻ ഒരു കലിമത്തിലേക്കാണ് അവരെ വിളിക്കുന്നത്, ആ കലിമത്ത് അവർ സംസാരിച്ചാൽ അറബികൾ അവർക്ക് കീഴ്പ്പെടും, അനറബികളെ അവർ ഉടമപ്പെടുത്തും ചെയ്യും. ഒരു കലിമത്ത് മാത്രം അവർ പറഞ്ഞാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് അബൂജഹൽ കേട്ട്, അബൂജഹൽ പ്രതികരിച്ചത് എങ്ങനെയെന്നറിയോ, മാഹിയ വ അബീഖ് ലനുഅതിയന്നഹ വ അശറത അംസാലിഹ. അബൂജഹലാണ് പറയുന്നത് ലഅനത്തുല്ലാഹി അലൈഹി, എന്താണ് നീ പറയാൻ പറയുന്ന ആ കലിമത്ത്? ഒരു കലിമത്തല്ലേ, ഒരു കലിമത്തല്ല പത്ത് കലിമത്ത് പറഞ്ഞോല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ മതി, എന്നാ അറബികൾ നിങ്ങൾക്ക് കീഴ്പ്പെടും, അനറബികളെ നിങ്ങൾ ഉടമപ്പെടുത്തുകയും ചെയ്യും. ഇത് കേട്ടപ്പോ അബൂജഹൽ അതല്ലാത്ത വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ ജിഅ്തുമൂനി ബിശംസി ഹത്താ തദഉഹ ഫിയദി മാ സഅൽതുകും ഗൈറഹ, സൂര്യനെ കൊണ്ടുവന്നിട്ട് എന്റെ കയ്യിൽ വെച്ചെന്നാലും ഇതല്ലാത്തൊരു കാര്യം എനിക്ക് ചോദിക്കാനില്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞു. അതോടുകൂടി അബൂജഹലും കൂട്ടരും വന്നവര് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് അവര് പറഞ്ഞു, വല്ലാഹി ലനസ്തുമന്നക വ ഇലാഹകല്ലദി അമറക ബിഹാദാ, മുഹമ്മദെ നിന്നെ ഞങ്ങൾ തെറി പറയും, ഇതുകൊണ്ട് നിന്നെ കൽപ്പിച്ച് നിയോഗിച്ച നിന്റെ ഇലാഹിനെയും ഞങ്ങൾ ചീത്ത പറയും എന്ന് പറഞ്ഞിട്ട് അബൂജഹൽ അവിടെ നിന്ന് ഇളകി എന്നാണ്. അവരുടെ വസ്ത്രം കുടഞ്ഞു എഴുന്നേറ്റു എന്നാണ് മറ്റൊരു റിവായത്തിലുള്ളത്. ആ വിഷയത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്, ആ സന്ദർഭത്തിലാണ് സൂറത്ത് സാദിലെ ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. എന്താ ആയത്തിൽ പറയുന്നത്? വഅജിബു അൻജാഅഹും മുൻദിറും മിൻഹും, അവരിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പുകാരൻ അവർക്ക് വന്നപ്പോൾ അവർ അത്ഭുതം കൂറി. വഖാലൽ കാഫിറൂൻ, അവിശ്വാസികൾ പറയുകയാണ്, ഹാദാ സാഹിറുൻ കദാബ്, ഇത് മാരണക്കാരനാണ് വ്യാജവാദിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് അവർ പറയും. എന്നിട്ട് അവർ പറയണം, അജാലൽ ആലിഹത ഇലാഹ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, കുറേ ഇലാഹികൾ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ ഒരൊറ്റ ഇലാഹാക്കി മാറ്റിയോ, ഇത് മഹാത്ഭുതം തന്നെ എന്നവർ പറഞ്ഞു. വൻതലഖൽ മലഉ മിൻഹും, അവരിലെ പ്രമാണികൾ പ്രധാനികൾ പോയി. എന്നിട്ട് അവർ പറഞ്ഞു, അനിംഷു വസ്ബിറു അലാ ആലിഹത്തിക്കും, പ്രമാണികൾമാർ പ്രധാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടി സംസാരിച്ചതിന് ശേഷം, അബൂ താലിബുമായിട്ടുള്ള ഈ സംസാരത്തിന് ശേഷം പ്രമാണികൾ പോയിട്ട് അവരാളുകളോട് പറഞ്ഞു, അനിംഷു, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് ജീവിച്ചോളി, വസ്ബിറു അലാ ആലിഹത്തിക്കും, നിങ്ങളുടെ ഇലാഹികളെ മുറുകെ പിടിച്ച് നിങ്ങളുടെ ആദർശത്തിൽ നിങ്ങൾ ജീവിച്ചോളിയും. ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്, മുഹമ്മദിന്റെ ഈ പരിപാടികൾ പ്രചരണങ്ങളൊക്കെ ഉദ്ദേശിക്കപ്പെട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു മക്കയുടെ ആധിപത്യം കൈയാളാൻ മുഹമ്മദ് നടത്തുന്ന പരിപാടിയാണ് ഇതൊക്കെ എന്ന നിലക്ക് അവർ പ്രചരണം നടത്തി. മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മതത്തിൽ ഞങ്ങൾ ഈ മുഹമ്മദ് പറയുന്നതൊന്നും കേട്ടിട്ടില്ല. അവസാനത്തെ മതം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ഒന്നുകിൽ ക്രിസ്തുമതമാകാം, കാരണം അന്ന് ക്രിസ്തുമതം എന്ത് ചെയ്തിട്ടുണ്ട്, കോട്ടി മാറ്റി, അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി, ത്രിയേകത്വവും അതേപോലെ തന്നെ പുത്രസങ്കല്പവും തുടങ്ങിയ വിഷയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിസ്തുമതത്തെ മാറ്റിയിട്ടുണ്ട്. ഏകദൈവ വിശ്വാസം ഈ അവസാനത്തെ മതത്തിൽ വരെ ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് ഈ പ്രധാനികൾ പറഞ്ഞു പരത്താൻ തുടങ്ങി. അവിടെ നമ്മളുടെ വിഷയം. എന്നിട്ട് ഈ പ്രധാനികൾ പറയാണ്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഈ പ്രധാനികളൊക്കെ ഈ മക്കത്തുണ്ട്, എന്നിട്ട് ഞങ്ങൾക്കിടയിൽ മുഹമ്മദിനാണോ നുബുവത്ത് റിസാലത്തൊക്കെ ഖുർആനൊക്കെ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് അവർ ചോദിക്കാൻ തുടങ്ങി. പ്രമാണികളൊക്കെ ഇവിടെ ഉണ്ട്, എന്നിട്ട് ഓരൊക്കെ ഒഴിവാക്കിയിട്ട് മുഹമ്മദിനാണോ ഇത് അവതരിപ്പിക്കപ്പെട്ടത് എന്നവർ ചോദ്യം ഉന്നയിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ബൽ ഹും ഫീ ശക്കിം മിൻ ദിക്രി ബൽ ലമ്മാ യദൂഖു അദാബ്. അല്ലാഹു പറയാണ്, എന്റെ ഉത്ബോധനത്തെ കുറിച്ച് അവർ തികഞ്ഞ സംശയത്തിലാണ്, അവരിതുവരെ ശിക്ഷ എന്ത് എന്നുള്ളത് ആസ്വദിച്ചിട്ടില്ല, അതുകൊണ്ടുള്ള വർത്തമാനാണ് ഈ പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, അം ഇൻദഹും ഖസാഇനു റഹ്മത്തിൽ റബ്ബിക്കൽ അസീസിൽ വഹാബ് അം ഇൻദഹും ഖസാഇനു റഹ്മത്തി റബ്ബിക്, നിന്റെ റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ അവരുടെ പക്കലാണോ. നിന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ അസീസിൽ വഹാബ്, എല്ലാം അതിജയിച്ചു നിൽക്കുന്ന ദാനശീലനായ നിന്റെ റബ്ബ്, വഹാബായ റബ്ബ്, ആ റബ്ബിന്റെ ഖജനാവുകൾ അവരുടെ പക്കലാണോ എന്ന് അള്ളാഹു ചോദിക്കുക. എന്തിനാ ചോദിക്കുന്നത്? വഹാബും അസീസുമായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ അവരുടെ പക്കലായിരുന്നുവെങ്കിൽ ഓരുദ്ദേശിക്കുന്നവർക്ക് റിസാലത്ത്, ഓരുദ്ദേശിക്കുന്നവർക്ക് കിതാബ്, ഓരുദ്ദേശിക്കുന്നവർക്ക് നുബുവത്ത് കൊടുക്കാമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഖജനാവുകൾ അത് വഹാബായ അസീസായ അള്ളാഹുവിന്റെ അടുക്കലാണ്. അതുകൊണ്ട് തന്നെ വഹാബായ അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് റിസാലത്ത് നൽകും, അവനുദ്ദേശിക്കുന്നവർക്ക് കിതാബ് നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ബോധ്യപ്പെടുത്താണ്. ഇവിടെ നമ്മൾ ഈ ചരിത്രം പറഞ്ഞ് ഈ വചനങ്ങളെ വിശദീകരിച്ചത് എന്ത് മനസ്സിലാക്കാനാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല അൽ വഹാബാണ്. അൽ വഹാബായ അള്ളാഹുവിന്റെ ഹിബത്ത്, അള്ളാഹു ദാനശീലനാണ്, അവന്റെ ദാനങ്ങൾക്ക് വിവിധ രീതികളാണ്. അള്ളാഹു ദാനമായി നൽകുന്നതാണ് റിസാലത്ത് അവനുദ്ദേശിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ വേദം അവനുദ്ദേശിക്കുന്നവർക്ക്. ഇത് മനസ്സിലാക്കാനാണ് ഈ ഒരു ചരിത്രവും ഭാഗവും ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നുബുവത്ത് നൽകിയതിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അത് ദാനമായി നൽകി എന്ന് ഉണർത്തുന്നുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനുമായി സംസാരിച്ച സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ശുഅറായിൽ വിശദീകരിക്കുമ്പോൾ ഫിർഔൻ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ഫിർഔനോട് സംസാരിക്കുകയാണ്, ദഅവത്ത് നടത്തുകയാണ്. ആ ഫിർഔൻ തിരിച്ചു ചോദിക്കുകയാണ്, അലം നുറബ്ബിക ഫീനാ വലീദ വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ, മൂസ കുട്ടിയാകുമ്പോ നമ്മളല്ലേ നിന്നെ വളർത്തിയത്, ഞങ്ങൾക്കിടയിൽ എത്ര കാലം നീ താമസിച്ചിട്ടുണ്ട്, മിനൽ കാഫിരി, നീ ചെയ്ത ഒരു ദുഷ്ടകൃത്യമുണ്ട്, നീ നന്ദി കെട്ട് കാണി ജീവിച്ചപ്പോൾ എന്ന് ഫിർഔൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുകയാണ്. എന്താ ഫിർഔൻ പറയുന്ന ദുഷ്ടകൃത്യം? കോപ്റ്റിക് വംശജരിൽ നിന്ന് ഒരാൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കയ്യാൽ അബദ്ധത്തിൽ വധിക്കപ്പെട്ടു. ആ സംഭവത്തെയാണ് ദുഷ്ടകൃത്യമായിട്ട് ഫിർഔൻ അവതരിപ്പിക്കുന്നത്. അപ്പോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനോട് പ്രതികരിക്കുന്നത്, ഖാല ഫഅൽതുഹ ഇദൻ വഅന മിന അദ്ദാലി, ഞാൻ എന്റെ കയ്യാൽ ഒരു തെറ്റ് അത് വന്നു പോയത് അന്ന് ഞാൻ ബാല്യങ്ങളിൽപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞാൽ ഹിദായത്തില്ല, നുബുവത്തില്ല, അതിനു മുമ്പുള്ള കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് വഴികേടിലാണ്, അന്നാണ് എന്റെ കയ്യിൽ നിന്ന് അത് വന്നു പോയത്. ഫഫറർതു മിൻകും ലമ്മാ ഖിഫ്തുകും, നിങ്ങൾ എന്നെ പിടികൂടി കൊല്ലുമെന്നുള്ള ഭീതി ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയി. ഫവഹബലി റബ്ബി ഹുക്മ, അപ്പോൾ എന്റെ റബ്ബ് എനിക്ക് ഹുക്മിനെ ദാനമായി നൽകി. വജാലനി മിനൽ മുർസലീൻ, എന്നെ മുർസലീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു. അവിടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് ഓടിപ്പോയി. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് റിസാലത്ത് നൽകുന്നത്, നുബുവത്ത് നൽകുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഫവഹബലി റബ്ബി ഹുക്മ, എന്റെ റബ്ബ് എനിക്ക് ഹുക്മ നൽകി എന്നാണ്, നുബുവത്ത് നൽകി എന്നാണ് പറയുന്നത്. ആ നൽകിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വഹബ എന്നാ പ്രയോഗിച്ചത്, ദാനമായി നൽകി. വഹാബായ അള്ളാഹുവിൽ നിന്നുള്ള ഹിബത്ത് ദാനമാണ് റിസാലത്ത് അല്ലെങ്കിൽ നുബുവത്ത് എന്നുള്ളത് ഈ പ്രയോഗം നമ്മളെ അറിയിക്കുകയാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റ് നബിമാരെ കുറിച്ച് പറയുമ്പോഴും ഇതേപോലെ അവർക്ക് റിസാലത്ത് നൽകിയതിനെ കുറിച്ച്, കിതാബ് നൽകിയതിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അള്ളാഹു വഹാബായ അള്ളാഹുവിന്റെ ദാനമായിട്ടാണ് അള്ളാഹു അതിനെ അറിയിക്കുന്നത്, അതിനെ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. മറ്റൊരു വിഷയം, അള്ളാഹുവിന്റെ ദാനം അള്ളാഹു ആധിപത്യമായി നേതൃത്വമായി അള്ളാഹു സുബ്ഹാനഹു വതആല അരുളും എന്നുള്ളതാണ്. അതും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താ? വലഖദ് ഫതന്ന സുലൈമാന വഅൽഖൈന അലാ കുർസിയിഹി ജസദൻ ഫുമ്മ അനാബ് ഖാല റബ്ബി ഗ്ഫിർലി വഹബ് ലി മുൽകൻ ലാ യംബഗി ലി അഹദി മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ് فسخرنا له الريح تجري بأمره رخاء حيث أصاب والشياطين كل بناء وغواص وآخرين مقرنين في الأصفاد هذا عطاؤنا فمن أو أمسك بغير حساب. الله سبحانه وتعالى سليمان نبي عليه الصلاة والسلام آدي بتيان لغينا كورش بريا أذن ده أوري شريطرم سورة الصاد لله برنجد ഇപ്രകാരമാണ്, വലക്കത് ഫതന്ന സുലൈമാൻ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാം പരീക്ഷിച്ചു. വഅൽഖൈന അലാ കുർസിയിഹി ജസദ, അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ നാം ഒരു ജഡത്തെ ഇടുകയുണ്ടായി. സുമ്മ അനാബ്, പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പശ്ചാത്തപിച്ചു മടങ്ങി. ഈ സംഭവത്തിന്റെ വിശദീകരണം തഫ്സീറുകളിൽ ഏറെയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാന തആല പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ചില വീഴ്ചകൾ പിഴവുകൾ വന്നു, പക്ഷെ അദ്ദേഹം പശ്ചാത്തപിച്ചു മടങ്ങി. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ചരിത്രങ്ങൾ കുറേ ആ വിഷയത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി? ഖാല റബ്ബി ഗ്ഫിർലി, റബ്ബെ നീ എനിക്ക് പൊറുക്കേണമേ എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. വഹബ്ലി മുൽക്കൻ, അള്ളാഹുവേ നീ എനിക്ക് രാജഭരണം ദാനമായി നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. എങ്ങനത്തെ മുൽക്ക്? ലാ യംബഗി ലി അഹദി മിൻ ബഅദി, എന്റെ കാലശേഷം എന്റെ ശേഷം ഒരാൾക്കും തരപ്പെടാത്ത വിധമുള്ള രാജവാഴ്ച, അത് നീ എനിക്ക് ഹബ്ലി ദാനമായി നൽകണമേ എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അപ്പോ തെറ്റ് വന്നു പോയി, അതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ റബ്ബി ഗ്ഫിർലി, റബ്ബെ എന്നോട് നീ പൊറുക്കേണമേ, വഹബ്ലി മുൽക്കൻ ലാ യംബഗീ ലി അഹദി മിൻ ബഅദി, എന്റെ ശേഷം ഒരാൾക്കും തരപ്പെടാത്ത വിധമുള്ള രാജവാഴ്ച നീ എനിക്ക് ദാനമായി നൽകണമേ എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ഇന്നക അൻതൽ വഹാബ്, അള്ളാഹുവേ നീ വഹാബാണ്, അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത്, അതുകൊണ്ട് ഒരാൾക്കും തരപ്പെടാത്ത വിധമുള്ള രാജവാഴ്ച നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാന തആല ആ ദുആ കേട്ടു. ഇവിടെ ഒരു കാര്യം അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, രാജവാഴ്ചയാണ് ചോദിക്കുന്നത്, ദുനിയാവാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോ ദുനിയാവ് ചോദിക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചോദ്യം ചോദിച്ചത് ദുനിയാവിനോടുള്ള ആർത്തിയിലല്ല, പിന്നെയോ അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയ ഒരു വീഴ്ചയിൽ അള്ളാഹുവോട് അദ്ദേഹം പശ്ചാത്തപിക്കുകയും ദുആ ചെയ്യുകയാണ്. അപ്പൊ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് പൊറുക്കുകയും ചെയ്തു. തെറ്റ് വന്നു, അതിനപ്പുറം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയപ്പോൾ തന്നെ ഒരു ഇഷ്ടദാസനായി അദ്ദേഹത്തെ തന്നെ അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ ഒരു ലക്ഷണം, അടയാളം അതറിയാനാണ് ഇത് ചോദിച്ചത്. അത് അള്ളാഹു സുബ്ഹാന തആല അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അതിനർത്ഥം എന്താ? അദ്ദേഹത്തിന്റെ തെറ്റ് അള്ളാഹു പൊറുത്തു, കുറ്റം അള്ളാഹു മാപ്പാക്കി, അതിന്റെ പശ്ചാത്താപം സ്വീകരിച്ച് ഒരു ഇഷ്ടദാസനായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും അദ്ദേഹത്തിന് ദുആ അള്ളാഹു സ്വീകരിച്ചു. എന്താ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയത്? ഫസഖർന ലഹു റീഹ തജ്രി ബി അംരിഹി റുഹാഅൻ ഹൈസു അസാബ്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കുന്നിടത്തേക്ക് സൗമ്യമായ നിലയ്ക്ക് സഞ്ചരിക്കുന്ന കാറ്റിനെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. എങ്ങനെ? സുലൈമാൻ നബി എവിടേക്കാണോ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് സഞ്ചരിക്കുന്ന കാറ്റ്, അതും കൊടുങ്കാറ്റല്ല, ചുഴലിക്കാറ്റല്ല, പിന്നെയോ സൗമ്യമായിട്ട് സഞ്ചരിക്കുന്ന കാറ്റാണ്. പിന്നെയോ വശയാത്തീന കുല്ലബന്നായി വഗവാസ്, മുങ്ങൽ വിദഗ്ധരായ, നിർമ്മാണത്തിൽ വിദഗ്ധരായ പിശാചുക്കളെയും അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്, മറ്റു ചില പിശാചുക്കൾ അള്ളാഹു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കീഴ്പ്പെടുത്തി കൊടുത്തു. ആ പിശാചുക്കൾ ചങ്ങലകളിൽ ബന്ധിതരാണ്, ചങ്ങലകളിൽ ബന്ധിതരായ നിലയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറെ ആളുകൾ ഇവിടെ ഉണ്ട്, ഇനി ആവശ്യം വരികയാണെങ്കിൽ ഇവരെ കെട്ടയച്ചു ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ കുറെ പിശാചുക്കൾ അങ്ങനെയും കീഴ്പ്പെടുത്തി കൊടുത്തു. മാത്രമല്ല ഹാദ അതാവുൻ, അള്ളാഹു പറയാണ് ഇത് നമ്മളുടെ ഔദാര്യമാണ്. ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്, ഇതിൽ നിന്ന് വേണ്ടവരെ അഴിച്ചുവിട്ട് ഔദാര്യം ചെയ്യാം, വേണ്ടവരെ പിടിച്ചു വെക്കാം. ബിഗൈരി ഹിസാബ്, എന്ത് ചെയ്താലും അതിൽ ചോദ്യം ഉണ്ടാകൂല, വിചാരണ ഉണ്ടാകൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു. ഇതാർക്ക് മാത്രമുള്ള പ്രത്യേകത? ഇതാർക്ക് മാത്രം അള്ളാഹു കൊടുത്തതാ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മാത്രം കൊടുത്തത്. നോക്കി നിങ്ങൾ ആ കാറ്റിന്റെ വിഷയം മാത്രം, കാറ്റ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കുന്നിടത്തേക്ക് കാറ്റിനെ ചലിപ്പിക്കാൻ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ്. അതും സൗമ്യമായ നിലക്ക്, മനസ്സിലായില്ലേ? കാറ്റുകൊണ്ട് എത്ര തകരാറുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ഉണ്ടാകാത്ത വിധം കീഴ്പ്പെടുത്തി കൊടുത്തു. പിന്നെ പിശാചുക്കൾ മുങ്ങൽ വിദഗ്ധരായി, നിർമ്മാണത്തിൽ വിദഗ്ധരായി, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല കീഴ്പ്പെടുത്തി കൊടുത്തു. ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ? ഇതിനെക്കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള ഹിബത്താണ്, അള്ളാഹു എന്നീ വഹാബാണ്. അതുകൊണ്ട് റബ്ബി ഹബിലി മുൽക്കൻ, പടച്ചോനെ എനിക്ക് നീ രാജവാഴ്ചയെ ദാനമായി നൽകണമേ എന്നാ പറഞ്ഞത്. അപ്പോ നേതൃത്വം, രാജവാഴ്ച, ഭരണം, നേതൃത്വം, ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ഹിബത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹിബത്ത് വരും എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് ഈ സന്ദർഭത്തിൽ ഇവിടെ ശ്രദ്ധേയാണ്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കരിക്കുകയാണ്. അപ്പൊ തിരുനബി പറയാണ്, ഇന്ന ഇഫ്രീത മിനൽ ജിന്നി തഫല്ലസ് അൽബാരിഹ ലിയഖ്ത്അ അലയ്യ സലാത്തി. റസൂലുള്ള നിസ്കരിക്കുമ്പോ ജിന്നുകളിൽപ്പെട്ട ഒരു ഇഫ്രീത്ത്, ഒരു പോക്കിരി ജിന്ന്, പെട്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിന് മുന്നിൽ വന്നിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ നിസ്കാരം മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. തിരുനബി പറയാണ്, ഫഅംകനനി അല്ലാഹു മിൻഹു, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നു. അങ്ങനെ ഫഅഖത്തുഹു, ആ ജിന്നിനെ ഞാൻ പിടികൂടി. ഫഅറത്തു അന അർബിതഹു അല സാരിയതി മിൻ സവാരി അൽ മസ്ജിദ് ഹത്ത തൻദുറു ഇലൈഹി കുല്ലുക്കും. ഞാൻ ആ ജിന്നിനെ പിടിച്ച് പള്ളിയുടെ ചുമരുകളിൽ, തൂണുകളിൽ ഒരു തൂണിൽ ബന്ധിക്കുവാൻ ഉദ്ദേശിച്ചു. എങ്ങനെ? നേരം വെളുക്കും വന്നിട്ട് എല്ലാവരും നോക്കിക്കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളെല്ലാവരും നോക്കിക്കാണാൻ പര്യാപ്തമായ നിലക്ക് ആ ജിന്നിനെ, ഇഫ്രീത്തിനെ തൂണിൽ ബന്ധിക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫദക്കർതു ദഅവത്ത അഖി സുലൈമാൻ, അപ്പോഴാണ് ഞാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ ഓർത്തത്. ആ ദുആ എന്താ? റബ്ബി ഹബിലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, പഠിച്ചോനെ എന്റെ കാലശേഷം ഒരാൾക്കും തരപ്പെടാത്ത വിധമുള്ള രാജവാഴ്ച നീ എനിക്ക് നൽകണമേ എന്നാണ്. ആര് പ്രാർത്ഥിച്ചത്? സുലൈമാൻ നബി പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ജിന്നുകളെയും ഷൈത്താന്മാരെയൊക്കെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തത്. ആ ദുആ ഞാൻ ഓർത്തപ്പോൾ, ഫറദത്തുഹു ഖാസിയൻ, ഞാൻ ആ ജിന്നിനെ പിടിച്ചു കെട്ടാതെ ഞാൻ അതിനെ പിന്നെ പരാജിതനാക്കിയിട്ട് എന്ത് ചെയ്തു? തള്ളിവിടുകയുണ്ടായി, ഒഴിവാക്കി വിടുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ദാനമായി നൽകുവാൻ ആവശ്യപ്പെട്ടു രാജവാഴ്ച. എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത്, ഇന്നക അൻതൽ വഹാബ്, അള്ളാഹുവേ നീ വഹാബാണല്ലോ, അതുകൊണ്ട് ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദി മിൻ ബഅദി, എന്റെ മിൻ ബഅദി, എന്റെ കാലശേഷം, എന്റെ ശേഷം ഒരാൾക്കും തരപ്പെടാത്ത രാജവാഴ്ചയെ ദാനമായി നൽകണമേ എന്നാണ് അദ്ദേഹം ദുആ ഇരക്കുകയുണ്ടായത്. അപ്പൊ അള്ളാഹു അൽ വഹാബാണ്, അൽ വഹാബായ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിബത്തായി ദാനമായി പലതും അരുളും. അതിൽ അള്ളാഹു അരുളുന്ന ഒന്നാണ് ഭരണം എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അൽ വഹാബ് എന്നുള്ള അള്ളാഹുവിന്റെ നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ദുആകൾ നമ്മൾ പഠിക്കാനുണ്ട്. എന്താ? വിശുദ്ധ ഖുർആനിലൊരു ദുആ ഉണ്ട്, والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. عباد الرحمن അല്ലാഹുവിന്റെ പരമകാരുണികനായ അല്ലാഹുവിന്റെ ദാസന്മാരുടെ ദുആകൾ പറയുമ്പോൾ അതിലൊരു ദുആയാണ്. അവർ ഇപ്രകാരം പ്രാർത്ഥിക്കും, ربنا هب لنا, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവ്, ഹബുലന നീ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ, മിൻ അസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ നിന്നും, വദുറിയാത്തിന ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുറത അയുനിൻ കണ്ണുകൾക്ക് കുളിർമ. അപ്പൊ ഭാര്യമാരിലൂടെ മക്കളിലൂടെ കണ്ണുകൾക്ക് ഞങ്ങൾക്ക് നീ കുളിർമ. ഹബുലന വഹബ എന്ന ക്രിയന്റെ കൽപ്പന ക്രിയാണത് ഹബ് എന്നുള്ളത്. ഹബുലന എന്ന് പറഞ്ഞാൽ ദാനമായിട്ട് നൽകണമേ എന്നുള്ള ദുആയാണ്. വജഅൽനാലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളായ മനുഷ്യന്മാർക്ക് നീ ഞങ്ങളെ ഇമാമുകളായിട്ട് നിശ്ചയിക്കണമേ എന്ന്. മുത്തഖീങ്ങളായ മനുഷ്യന്മാർക്ക് ഇമാമന്മാരായിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു മാതൃകായോഗ്യരായിരിക്കും. മുത്തഖീങ്ങൾക്ക് ഇമാമായിട്ടുണ്ടെങ്കിൽ അവർ സൂക്ഷ്മാലുക്കളും മാതൃകാ പുരുഷന്മാരായിരിക്കും. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുആയിരക്കാൻ പഠിപ്പിക്കാൻ ഇബാദുർ റഹ്മാന്റെ ഈ ദുആ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട്, റബ്ബന ഹബ് ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മറ്റൊരു ദുആ, അർറാസിഖൂന ഫിൽ ഇൽം, ജ്ഞാനത്തിൽ അഗാധ ജ്ഞാനമുള്ള ആളുകളുടെ ദുആയാണ്. എന്താണ് ആ ദുആ? ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. الله سبحانه وتعالى വിശുദ്ധ ഖുർആനിൽ الراسخون في العلم നെ കുറിച്ച് പറയുന്നു. الراسخون في العلم എന്ന് പറഞ്ഞാൽ എന്താ, അറിവിൽ റുസൂഖ് ഉള്ളവർ, നല്ല ദൃഢജ്ഞാനമുള്ളവർ, സുദൃഢമായി അറിവുള്ള ആളുകൾ, അവരെ കുറിച്ച് പറയാണ്. അവർ ദുആ ചെയ്യും, റബ്ബന ഞങ്ങളുടെ റബ്ബെ, ലാ തുസീഗ് ഖുലൂബന നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിക്കരുതേ, ബഅദ ഇദ് ഹദൈതന നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൽ പിന്നെ, വഹബ് ലന നീ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ, മില്ലതുൻ കറഹ്മ നിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്ത് കാരുണ്യം, ഇന്നക അൻതൽ വഹാബ് അല്ലാഹുവേ നീ വഹാബാണല്ലോ, നീ പ്രതിഫലം കാംക്ഷിക്കാതെ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ പകരമൊന്നും കാംക്ഷിക്കാതെ ദാനം നൽകുന്നവനാണല്ലോ, വഹാബാണല്ലോ, അതുകൊണ്ട് നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് ഹബ്ലന ദാനമായി നൽകണമേ എന്ന് റാസിഖൂന ഫിൽ ഇൽമ് ജ്ഞാനത്തിൽ അറിവിൽ ദൃഢജ്ഞാനമുള്ളവർ ദുആ ചെയ്യും എന്ന് നമ്മളെ പഠിപ്പിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നല്ല ദൃഢജ്ഞാനമുള്ള മതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളവരുടെ പ്രാർത്ഥനയാണിത്. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത് നൽകിയതിനു ശേഷം നീ ഞങ്ങളെ തെറ്റിക്കരുത്. അപ്പൊ നമ്മളൊക്കെയാ, നമുക്കെന്ത് അഗാധ ജ്ഞാനുള്ളത്? നമ്മൾ അമ്പലത്തിന്റെ വക്ക് അടിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എത്ര ദുആ ചെയ്യണം? അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉൾക്കാഴ്ചയിലാണ്, ദീനിന്റെ വിഷയങ്ങളിൽ ബോധമുള്ളവരാണ്, അവർക്ക് അഖീദ എന്ത്, ആദർശം എന്ത്, കർമ്മം എന്ത്, വിഷയങ്ങളൊക്കെ അവർക്ക് അറിയാൻ നല്ല ജ്ഞാനമുള്ളവരാണ്. അങ്ങനെയുള്ളവർ വരെ പറയാണ് അള്ളാഹുവെ ഹിദായത് നൽകിയതിനു ശേഷം നീ ഞങ്ങളെ തെറ്റിക്കല്ലേ. അപ്പൊ നമ്മൾ എത്ര ദുആ ചെയ്യണം? ഈ ദുആ അറിവുള്ളവർ എന്ന് നമ്മളുടെ കൂട്ടത്തിൽ പറയുന്നവർ എത്ര ദുആ ചെയ്യണം? അവരുടെ ഇൽമിൽ എത്ര റുസൂഖ് ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റുമോ? പലരും അറിവാളന്മാരായിട്ട് അറിയപ്പെടുകയും അവർ പിന്നെ അരപ്പന്മാരാകുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷം അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാ. കാലുകൾ ഇടറുന്നു, മനസ്സുകൾ പതറുന്നു, അറിവിൽ പേര് കേട്ടവർ ആൾക്കൂട്ടത്തിൽ മോശക്കാരായി മുണ്ടിട്ട് മൂടിയാൽ നാണം മാറാത്ത പേരുകൾ വരുത്തി വെക്കുന്ന യുഗത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്തും ഇസ്തിഖാമത്തും നൽകട്ടെ. നമുക്കും അള്ളാഹു ഹിദായത്തും ഇസ്തിഖാമത്തും അരുളും മാറാവട്ടെ. അപ്പൊ നമ്മളൊക്കെ എത്ര ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ് ഈ ദുആ. വഹാബ് എന്ന അള്ളാഹുവിന്റെ നാമത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് തേടുന്ന ഈ ദുആ നമ്മൾ നിത്യമാക്കേണ്ടതായ ഒരു ദുആയാണ്. റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഇതേപോലെ അള്ളാഹുവിനോട് ദുആ ചെയ്ത നബിമാരുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട് വിട്ട് നാട് വിട്ട് പലായനം ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ദുആ ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും. വഖാല ഇന്നീ ദാഹിബുൻ ഇലാ റബ്ബി സയഹദീൻ, ഞാൻ എന്റെ റബ്ബിലേക്ക് പോകുകയാണ്, റബ്ബ് എനിക്ക് മാർഗം കാണിക്കും എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ട് പറയാണ്, റബ്ബി ഹബിലി മിനസ്വാലിഹീൻ, റബ്ബേ ഹബിലി മിനസ്വാലിഹീൻ, സാലിഹായ ഒരു സന്താനത്തെ നീ എനിക്ക് ദാനമായി നൽകണമേ. അല്ലാഹു പറയാണ് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, വിവേകിയായ ഹലീമായ സഹനശീലനായ ഒരു കുഞ്ഞിനെ നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി, ഇസ്മായിലിന് സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി എന്നുള്ളതാണ് മനസ്സിലായി. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മായിൽ വ ഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉ ദുആ. അൽഹംദുലില്ലാ, അല്ലാഹുവിന് മാത്രമാകുന്ന സ്തുതികൾ അടങ്കലും. വഹബ ലീ അലൽ കിബർ, വാർദ്ധക്യത്തിൽ എന്റെ റബ്ബെനിക്ക് ദാനമായി നൽകി. ഇസ്മായിൽ വ ഇസ്ഹാഖ്, ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും. അദ്ദേഹത്തിന് ദുആ നോക്കി നിങ്ങൾ, റബ്ബി ഹബിലി മിന സാലിഹീൻ, റബ്ബേ എനിക്ക് സാലിഹീങ്ങളിൽ നിന്നുള്ള സന്താനത്തെ ഹബിലി ദാനമായി നൽകണമേ എന്നാണ് ദുആ. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് വാർദ്ധക്യത്തിൽ വഹബലി അലൽ കിബരി ഇസ്മായിൽ വ ഇസ്ഹാഖ് എന്നാണ്, വാർദ്ധക്യത്തിൽ ദാനമായി നൽകി. അള്ളാഹുവിന്റെ ദാനം വന്നാൽ, അള്ളാഹുവിന്റെ ദാനം അത് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഒഴുക്കിയിട്ടുണ്ട് എങ്കിൽ പിന്നെന്താ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യത്തിൽ, ഭാര്യ സാറ വാർദ്ധക്യത്തിൽ, വന്ധ്യതയിൽ, കുഞ്ഞുണ്ടാകാനുള്ള മൂന്ന് തടസ്സങ്ങൾ പ്രധാനമായിട്ടും ഭൗതികതയുടെ കോണ് വെച്ച് നോക്കിയാൽ അത് മൂന്ന് വടണ്ട്. ഭർത്താവിന് വാർദ്ധക്യം ആകെ വാർദ്ധക്യത്തിലാണ്. അതുകൊണ്ടാണ് സാറ് പറയുന്നത് ഹാദാ ബാലി ഷെയ്ഖ, എന്റെ ഭർത്താവ് വൃദ്ധനാണ്, പടുക്കിളവനാണ്, എങ്ങനെ കുട്ടി ഉണ്ടാകുന്നു? പിന്നെ അവരാണെങ്കിൽ അജൂസാണ്, വൃദ്ധയാണ്, അവര് അഖീമാണ്, വന്ധ്യയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല വഹാബാണ്. അവന്റെ ഹിബത്ത് ദാനം അവൻ അരുളാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തടസ്സങ്ങളൊന്നുമില്ല, പ്രതിബന്ധങ്ങളൊന്നുമില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകും. നോക്കി നിങ്ങൾ, ഇസ്മായിലിനെ നൽകി, ഇസ്ഹാഖിനെ നൽകി, ഇസ്ഹാഖിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു വതാല യാക്കൂബിനെ നൽകി. യാക്കൂബിന്റെ സന്താന പരമ്പരയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നബുവത്തിനെ നിലനിർത്തി. എത്ര മക്കൾ! അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല അവന് വഹാബാണ്. ഇതേപോലെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടിയത് എങ്ങനെയാണ്? ഹുനാലിക ദഅ സക്കരിയ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ അള്ളാഹുവിൽ നിന്നുള്ള റിസ്ക് വന്നത് കണ്ട്, അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് അറിഞ്ഞതിൽ പിന്നെ അവിടെ വെച്ച് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. എന്താ ദുആ? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, റബ്ബേ നിന്റെ പക്കൽ നിന്നുള്ള ഒരു തയ്യിബത്തായ നല്ല സന്താനത്തെ നീ ഹബ്ലി എനിക്ക് ദാനമായി നൽകണമേ. ഇന്നൊക്കെ സമീഉ ദുആ, ഇതാണ് ദുആ. അതേപോലെ മറ്റൊരിടത്ത് കാണാം, വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറായി വകാനത്തി ഇംറാതി ആഖിറ ഫഹബ്ലി മിൻ ലദുൻക വലിയ. ബന്ധുക്കളുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വഷ്തഅല റസു ഷൈബാനാണ്, എല്ലുകൾ സൂക്ഷിച്ചു, മുടിയൊക്കെ നരച്ചു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്ത് ഭാര്യനെ കുറിച്ച് പറയാണ്, വംറാത്തി ആഖിർ, എന്റെ ഭാര്യ വന്ധ്യയാണ്. എന്നിട്ടും സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഞാനോട് പ്രാർത്ഥിക്കുന്നു, ഫഹബ്ലി മിൻ ലദുൻക വലിയ, എന്നെ അനന്തരമെടുക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധുവിനെ, ഒരു മകനെ നീ എനിക്ക് ഹബ്ലി ദാനമായി നൽകണമേ. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയാണ്. എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ഫസ്തജബ്ന ലഹു, സക്കരിയക്ക് നാം ഉത്തരമേകി. വവഹബ്ന ലഹു യഹ്യ, യഹ്യ എന്ന കുഞ്ഞിനെ നാം അദ്ദേഹത്തിന് വഹബ്ന ദാനമായി നൽകി. വഅസ്ലഹ്ന ലഹു സൗജഹു, വന്ധ്യയായ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഗർഭധാരണത്തിനും ഒരു കുഞ്ഞിന് ജന്മം നൽകാനും അള്ളാഹു സുബ്ഹാനഹു വതആല നന്നാക്കി കൊടുത്തു. വന്ധ്യത നീക്കി, വാർദ്ധക്യത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഗർഭധാരണത്തിന് പര്യാപ്തമായി പരിഹരിച്ചു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തത്. അതിനെ കുറിച്ച് പറഞ്ഞത് എന്താ? വവഹബ്ന ലഹു യഹ്യ വഅസ്ലഹ്ന ലഹു സൗജ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വഹാബാണ്. വഹാബായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹിബത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് തേടുക. അള്ളാഹുവിന്റെ ഔദാര്യത്തിന് നമ്മളെല്ലാവരും എപ്പോഴും ആവശ്യക്കാരാണ്. അള്ളാഹുവിന്റെ ഹിബത്ത്, ഔദാര്യം, അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും ധന്യരല്ല. അതുകൊണ്ട് മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയോട് നമ്മൾ അള്ളാഹുവിന്റെ ഔദാര്യത്തിന് വേണ്ടിയിട്ട് തേടുക. അള്ളാഹു വഹാബാണ്, അവൻ ഹിബത്ത്, ദാനവും ഔദാര്യവും ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഔദാര്യവാന്മാരാകണം എന്നുകൂടി അള്ളാഹുവിന്റെ നാമം നമ്മളോട് തേടുന്നുണ്ട്. പടച്ച തമ്പുരാന്റെ ചില നാമങ്ങൾ, അതിന്റെ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ പടപ്പുകൾക്ക് ഉണ്ടാകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു റഹ്മാനാണ്, റഹ്മത്ത് എന്ന വിശേഷണം അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അത് പടപ്പുകൾക്ക് ഉണ്ടാകുന്നത്. ഇതേപോലെ അള്ളാഹു വഹാബാണ്, അതുകൊണ്ട് തന്നെ ഹിബത്ത്, ദാനശീലം എന്നുള്ളത് പടപ്പുകൾക്ക് ഉണ്ടാകുന്നത് പടപ്പുകൾ ഇഷ്ടപ്പെടും, അള്ളാഹു സുബ്ഹാന തആല ഇഷ്ടപ്പെടുന്നു. നമുക്ക് സ്വാർത്ഥമായത്, വിലപ്പെട്ടത്, ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ചരിത്രം വായിക്കുമ്പോൾ അതിൽ കാണാം, തിരുനബി ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഭാര്യമാർക്കിടയിൽ നറുക്കെടുപ്പ് നടത്തും. അങ്ങനെ നറുക്ക് വീണ ഭാര്യയാണ് റസൂലുള്ള യാത്രയിൽ കൂടെ കൊണ്ടുപോവുക. ഇതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, തിരുനബിക്ക് 9 ഭാര്യമാരുണ്ട് റസൂലുള്ള വഫാത്താകുന്ന സമയത്ത്. ഈ ഭാര്യമാർക്കിടയിൽ റസൂൽ തന്റെ രാവുകളും പകലുകളും വീതിക്കും. ഇന്ന രാവിൽ ഇന്ന ഭാര്യന്റെ കൂടെ, ഇന്ന പകലിൽ ഇന്നടുത്ത്, ഇങ്ങനെ വീതിക്കും. ആ ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആയിഷമ്മ പറയാണ്, ഗൈറ അന്ന സൗദ ബിന്ത് സംഅ വഹബത് യൗമഹ വലൈലഹ ലി ആയിഷത സൗജി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം. ഭാര്യമാർക്ക് ഇതൊക്കെ വീതിച്ചപ്പോൾ, റസൂലിന്റെ രാവുകളും പകലുകളും വീതിച്ചപ്പോൾ, സൗദ ബിന്ത് സംഅ, റസൂലിന്റെ രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യ സൗദ ബിന്ത് സംഅ റളിയല്ലാഹു തആല അൻഹ, വഹബത് യൗമഹ, അവരുടെ പകലിനെയും വലൈലഹ അവരുടെ രാവിനെയും അവർ ദാനം ചെയ്തു. ലി ആയിഷത ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക്. തബ്തഗി ബിദാലിക റിദാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി കിട്ടണം എന്ന് കാംക്ഷിച്ചുകൊണ്ടാണ് സൗദ റളിയല്ലാഹു തആല അൻഹ തന്റെ പകലിനെയും രാവിനെയും ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ദാനം ചെയ്തത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹിനോടൊപ്പം ഒരു പകൽ കഴിയുക, റസൂലുള്ളാഹിനോടൊപ്പം ഒരു രാവ് കഴിയുക എന്ന് പറഞ്ഞാൽ, സൗദ റളിയല്ലാഹു തആല അൻഹ അവരെ റസൂലിനെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവർക്ക് പ്രായം കൂടുതലുണ്ട്, 60 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സുണ്ട് തിരുനബി അവരെ കല്യാണം കഴിക്കുന്ന നാളിൽ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോടൊപ്പം കുറെ കാലം ജീവിതം നയിച്ചിട്ടുണ്ട്. സൗദയെ കല്യാണം കഴിച്ച റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി വീട് കൂടുന്നതിന് മുമ്പ് മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചിട്ടില്ല. സൗദ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ നാളുകളായപ്പോൾ അവർ കൂടുതൽ വാർദ്ധക്യത്തിലാണ്, മാത്രമല്ല അവർ കുറച്ച് തടിച്ച ഒരു മഹദിയുമായിരുന്നു. എന്നാലും തിരുദൂതരോടൊപ്പമുള്ള ഒരു രാവ് പകൽ എന്ന് പറഞ്ഞാൽ അവർക്ക് വിലപ്പെട്ടതാണ്, സ്വാർത്ഥമായതാണ്. പക്ഷേ അവർ തന്റെ സ്വാർത്ഥതയെ മാറ്റിവെച്ച് ആ രാവിനെയും പകലിനെയും റസൂലുള്ളാഹിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ദാനം ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഫവഹബത് എന്നാണ് പറഞ്ഞത്, അവർ അത് ദാനം ചെയ്തു എന്നാണ് പറഞ്ഞത്. മനസ്സിലെ, ഇങ്ങനെ സ്വാർത്ഥമായതിനെ ദാനം ചെയ്യുവാനുള്ളതായ ഒരു മനസ്ഥിതി, അത് ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്നാണ് ഇത്തരുണത്തിൽ ഉണർത്തുവാനുള്ളത്. വഹാബ് എന്ന പേര് വായിച്ചപ്പോൾ ഒരു തമാശക്കഥ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഇൻഷാല്ലാ. അതെന്താന്ന് വെച്ചാല്, ഒരു സാധു മനുഷ്യൻ, അയാളൊരു ദാനം ചെയ്ത കഥയാണ്. ആർക്കാ ദാനം ചെയ്തത്? ഒരു ഏഷണിക്കാരന്. ഒരു സാധു മനുഷ്യൻ രാജകൊട്ടാരത്തിൽ ചെല്ലും. എന്നിട്ട് രാജാവിന്റെ പാദരക്ഷയൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം രാജാവിനോട് അയാൾ പറയും, അഹ്സിനി ലൽ മുഹ്സിനി ബി ഇഹ്സാനി, നന്മ ചെയ്തവർക്ക് നീ നന്മ പകരമായി കൊടുക്ക്. വൽ മുസി സതക്ഫീഹി മസാവീഹി, തിന്മ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരെ പിടികൂടാൻ പോകേണ്ടതില്ല, തിന്മ ചെയ്തവന് ആ തിന്മ തന്നെ പ്രതിഫലം കൊടുത്തോളും, നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ എന്തേലും പ്രതിഫലം കൊടുത്തോളും എന്ന് രാജാവിനോട് അയാൾ പറയാറുണ്ട്. എന്താ സംഭവിച്ചത്? ഈ വ്യക്തി രാജാവിനെ ഉപദേശിച്ചിട്ട് ഈ പാദരക്ഷ വൃത്തിയാക്കണ ഈ ജോലി ചെയ്യുന്നത് ഒരു അസൂയാലു കണ്ടു, ഒരു വ്യക്തി കണ്ടു, അയാൾ അസൂയാലു. അയാൾ എന്ത് ചെയ്ത്? ഈ വ്യക്തിനോടുള്ള അസൂയ കാരണത്താൽ രാജാവിനോട് വന്നിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങളെ ചെരുപ്പ് വൃത്തിയാക്കി തരുന്നുണ്ട്, നിങ്ങളെ ഉപദേശിക്കുന്നുണ്ട് അയാൾ എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ അയാൾക്ക് നിങ്ങളോട് വലിയ മതിപ്പൊന്നുമില്ല, നിങ്ങളുടെ തൊള്ള മണക്കുന്നുണ്ട്, ദുർഗന്ധം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇവിടെ പറഞ്ഞു, നാട്ടുകൂടിയൊക്കെ പറഞ്ഞെടുക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് ഭയങ്കര ഇടുങ്ങേർ. അങ്ങനെ അയാൾ പറയേ, ആ അങ്ങനെ പറയും, നിങ്ങൾ നോയിക്കോളി, ഇനി നിങ്ങളെ മുന്നിൽ വരുമ്പോൾ നിങ്ങളെ കടുത്ത് വിളിച്ചാൽ മതി, അപ്പം ഇങ്ങനെ വായ പൊത്തണത് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്ത്? ഈ അസൂയക്കാരന്, ഏഷണിക്കാരന് ഇത് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്ത്? ഈ ചെരുപ്പ് വൃത്തിയാക്കണ ഈ നല്ല മനുഷ്യനെ വീട്ടിൽ തന്റെ പരിക്ക് കുളിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്ത്? നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഭക്ഷണം കൊടുത്ത്. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ തിന്ന് ഇയാൾ വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് വരികയാണ്. അപ്പൊ അയാൾക്കൊരു പേടിയുണ്ട്, രാജാവിറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ ഈ വെളുത്തുള്ളിയൊക്കെ മണക്കുമോ രാജാവിന്, എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു പേടിയുണ്ട്. ഏതായാലും രാജാവ് വിളിച്ചപ്പോ എന്റെ അടുത്ത് വന്ന്, അപ്പൊ രാജാവ് എന്ത്, ഇത് പരീക്ഷിക്കാൻ വേണ്ടിട്ട് വായ പൊത്തുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത്? ഈ മനുഷ്യനെ വിളിച്ചു. അയാള് എന്നും പണ്ടുമില്ലാത്തൊരു വിളി രാജാവ് വിളിച്ചപ്പോ അയാൾ ഇടങ്ങാറായി. അയാൾ എന്ത് ചെയ്തു, ഈ രാജാവിന് വെളുത്തുള്ളി മണക്കണ്ട ചേട്ടൻ ഇങ്ങനെ വാഴ പൊത്തിയിട്ട് രാജാവിന്റെ അടുക്കളേക്ക് ചെന്നപ്പോ രാജാവ് ആ മറ്റേ ചെങ്ങായി പറഞ്ഞത് ശരി തന്നെയാണ്, ഇവന്റെ തൊള്ള മണക്കുന്നുണ്ട് എന്ന് വെറുതെ പറഞ്ഞടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ തൊള്ള പൊത്തുന്നത്, വായ പൊത്തുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് രാജാവ് അന്നെന്താ ചെയ്ത, ഒരു കത്ത് എഴുതിയിട്ട് ഇവനെ തന്റെ ഒരു ഗവർണറുടെ അടുക്കലേക്ക് വിട്ട് കത്ത് കൊടുത്തിട്ട്. സാധാരണ രാജാവ് പല പാരിതോഷികവും സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കത്ത് കൊടുത്ത് വിടാ. ഇതിലെന്താ രാജാവ് എഴുതിയറിയോ, ഇവൻ ദുഷ്ടനാണ്, ഇവനെ കൊന്ന് തൊലി ഉരിച്ച് അതിൽ വൈക്കോൽ നിറച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചയക്കാൻ പറഞ്ഞു. അതാണ് കത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്ത് വിട്ടത്. അങ്ങനെ ഇവൻ ഈ നല്ല മനുഷ്യൻ കത്തും വാങ്ങിയിട്ട് പോവുകയാണ് ഗവർണറുടെ അടുക്കലേക്ക്. കത്തിൽ എന്താ ഉള്ളത്, ഇവനെ കൊല്ലാനാ. പക്ഷെ ഈ വ്യക്തി നല്ല മനുഷ്യൻ വിചാരിച്ചു, അയാൾക്ക് ഇതൊന്നും അറിയില്ലോ. അയാൾ വിചാരിച്ചത് ഇതിൽ വല്ല പാരിതോഷികവും തരാൻ വേണ്ടിയിട്ട് തന്ന കത്താണ് വിചാരിച്ചിട്ട് ദയിട്ട് പോവുകയാണ്. പോകുമ്പോ മറ്റേ അസൂയക്കാരന് വൈക്കെന്ന് കണ്ട്, അവ രാജാവിനെ കണ്ടില്ല, കണ്ട് എന്ത്, അതാ രാജാവ് എനിക്കൊരു കത്ത് നിൽക്കണ് പാരിതോഷിക ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇത് അവിടെ പോയി വാങ്ങാൻ വേണ്ടിയിട്ട് തന്ന കത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഈ അസഹ്യകാലുവിന് വീണ്ടും അസഹ്യത. അയാൾ പറഞ്ഞു, ഈ ആ കത്തുണ്ട് തന്നാ, ഞാൻ കൊണ്ടുപോയി കള എന്നിട്ട് ഞാൻ നോക്കട്ടെ എന്നിട്ട് ചെയ്ത് കത്ത് പിടിച്ചു വാങ്ങിയിട്ട് ഓ ഓടി. അവിടെ ചെന്ന് തുറന്നു പോയിട്ട് അയാൾ ഗവർണർ വായിച്ചു, പറഞ്ഞു ആ ഇതിലുള്ള നല്ല പരിപാടിയാണല്ലോ, എന്തായാലുള്ളത് സമ്മാനം തരാനല്ലേ, അല്ല അന്നെ കൊന്ന് തൊലി ഉരിച്ച് ഇതിൽ വൈക്കോൽ നിറച്ചിട്ട് തിരിച്ചയക്കാനാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞില്ലല്ലോ, അത് എന്നാ അങ്ങനെ പ്രശ്നമാണ്, രാജാവിനോടൊന്നും കൂടി ചോദിക്കണം അങ്ങനെ. അല്ലല്ല, രാജകൽപ്പനയാണ്, അത് തിരിച്ചയക്കാൻ പറ്റൂല, കിടക്ക അവിടെ നിന്നാണ് അറുത്ത് തൊലി ഉരിച്ച് വൈക്കോൽ നിറച്ച് തിരിച്ചയച്ചെന്നാണ്. അവിടെ തിരിച്ചയച്ച് ഏഷണിക്കാരന് ഏഷണി കൊണ്ട് അയാൾക്കാണ് ഉപദ്രവം അപകടം എന്നുള്ളതാണ്. അവിടെ ഈ കത്ത് പിന്നെ ചരിത്രം വായിച്ചപ്പോ ഇത് രാജാവിന്റെ ഹിബത്ത് സമ്മാനാണ്, ഇതെനിക്ക് സമ്മാനമായിട്ട് തന്നതാണ് എന്നാണ് ആ നല്ല മനുഷ്യൻ പറഞ്ഞത്. എന്നാ സമ്മാനം എനിക്ക് തന്നളാ, രാജാവിന്റെ ഹിബത്ത് എനിക്ക് തന്നളാ എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിയിട്ടാണ് മറ്റാൾ ഓടുകയും ഉണ്ടായത്. ഏഷണി അത് പറഞ്ഞു നടക്കുന്നവർക്ക് അവർ ശവക്കുഴി തോണ്ടാണ് ചെയ്യുന്നത്, അവർക്ക് അതിന്റെ വിപത്ത് തിരിച്ചു വരും എന്നുള്ളതാണ് ഈ ചരിത്രം നമ്മളെ അറിയിക്കുന്നത്. ഏതായാലും ഇൻഷാല്ലാ അള്ളാഹുവിന്റെ നാമങ്ങളിൽ മറ്റൊരു നാമം അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇൻഷാല്ലാ മഗ്രിബിക്ക് ശേഷം നമ്മൾ ഇവിടെ സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ ഉപരി ലോകത്ത് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി സ്വർഗത്തിൽ ഒത്തുകൂടുവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും കൺകുളിർമ ഏറ്റു നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഇഹത്തിലും പരത്തിലും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അള്ളാഹു അവന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعدائك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين.